എആർഎൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലോ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കോവിഡ് പ്രതിരോധ മരുന്നായ കോവാക്സിന്റെ മനുഷ്യരിലെ പരീക്ഷണം മൂന്നാം ഘട്ടം നടത്താൻ ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി തുടങ്ങിയവയുമായി സഹകരിച്ച് ഭാരത് ബയോടെക് എന്ന ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിയാണ് കോവാക്സിൻ മനുഷ്യരിൽ പരീക്ഷണം നടത്തുന്നത്. ഡൽഹി, മുംബൈ, പാറ്റ്ന, ലഖ്നൌ തുടങ്ങി ഇന്ത്യയിലെ 19 കേന്ദ്രങ്ങളിൽ ക്ലിനിക്കൽ പരീക്ഷണം നടത്താനാണ് തീരുമാനം. 18 വയസ്സിന് മുകളിലുള്ള 28,500 പേരിൽ പരീക്ഷണം നടത്തിക്കഴിഞ്ഞതായി ഭാരത് ബയോടെക് നേരത്തെ ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യയെ രേഖാമൂലം അറിയിച്ചിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൻഡിഎയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാറിൽ പ്രചാരണം നടത്തും. മൂന്നിടങ്ങളിലെ റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. കോൺഗ്രസ്, ആർജെഡി, ഇടത് മഹാസഖ്യത്തിനുവേണ്ടി രാഹുൽഗാന്ധിയും നാളെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. ഒക്ടോബർ 28 ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,077 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 45 പേർ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. ഇതോടെ തമിഴ്നാട്ടിലെ കോവിഡ് കേസിന്റെ എണ്ണം 7,00,000 മുകളിലെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കർണാടകയിൽ 5,778 പേരാണ് കോവിഡ് ബാധിച്ചത്. 74 പേർ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7,539 കോവിഡ് പോസിറ്റീവ് കേസും അതോടൊപ്പം തന്നെ 198 മരണവും ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 10 ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള തസ്തികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി ഡിസംബറിൽ നടത്താനിരുന്ന പൊതു പ്രാഥമിക പരീക്ഷ മാറ്റിവെക്കുകയാണെന്ന് കേരള പിഎസ്സി അറിയിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണിത്. മാറ്റിവെച്ച പൊതു പ്രാഥമിക പരീക്ഷ അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടത്താനാണ് തീരുമാനം. കേരളത്തിൽ ഇന്ന് 7,482 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു.
ഇന്ന് സംസ്ഥാനത്ത് 7,482 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് 23 പേർ ഇന്ന് മരണമടഞ്ഞിട്ടുണ്ട്. 93,291 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 6,448 പേർക്ക് സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 844 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 67 ആരോഗ്യ പ്രവർത്തകരുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 56,093 സാമ്പിളുകൾ പരിശോധന നടത്തി. 7,593 പേർ രോഗമുക്തരായി. നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് വന്നതോടെ വാഹനങ്ങൾ കൂടുതലായി നിരത്തലുണ്ട്. സ്വകാര്യ വാഹനങ്ങളിലും ടാക്സികളിലും യാത്ര ചെയ്യുന്നവർ മാസ്ക് ധരിക്കുന്നതിൽ പലപ്പോഴും വിമുഖത കാണിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പ്രവർത്തനാനുമതി നൽകിയതോടെ നിരവധി ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങൾ റോഡിലിറങ്ങിയിട്ടുണ്ട്. ഇത്തരം വാഹനങ്ങളിൽ വിദ്യാർത്ഥികളും പഠിപ്പിക്കുന്നയാളും നിർബന്ധമായും മാസ്കും കയ്യുറയും ധരിക്കണം. കൈകൾ ഇടയ്ക്കിടെ സാനിറ്റൈസ് ചെയ്യണം. കൃത്യമായി അകലം പാലിച്ചിരിക്കാൻ കഴിയുന്നത്രയും ആളുകളെ മാത്രമേ ഒരു സമയം വാഹനത്തിൽ കയറ്റാവൂ. ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. വിവാഹം പോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാവുന്നതിലും അധികം ആളുകൾ ചില സ്ഥലങ്ങളിൽ വന്നുകൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിവാഹങ്ങൾ അധികമായി നടക്കുന്ന സമയമാണിത്. ചടങ്ങുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിൽ പങ്കെടുക്കുന്ന അതിഥികൾക്കും ആതിഥേയനും തുല്യ ഉത്തരവാദിത്വം ഉണ്ടാകണം. ബന്ധപ്പെട്ട സെക്ടറൽ മജിസ്ട്രേറ്റുമാർ ഓരോ പ്രദേശത്ത് നടക്കുന്ന ഇത്തരം ചടങ്ങുകൾ കൃത്യമായി നിരീക്ഷിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും വേണം. കുറെ കാലത്തേക്ക് കൂടി ആഘോഷ പരിപാടികളിൽ ഇതേ നിയന്ത്രണം നാം തുടരേണ്ടതുണ്ട്. ആരോഗ്യ മേഖലയിലേക്ക് KMML ദിനം പ്രതി ദ്രവീകൃത ഓക്സിജൻ നൽകുന്നതിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു. ഒക്ടോബർ 10 കമ്പനിയിലെ പുതിയ ഓക്സിജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതിനെ തുടർന്നാണ് മെഡിക്കൽ ആവശ്യത്തിനായി ഓക്സിജൻ നൽകുന്നതിന് തുടക്കം കുറിച്ചത്. കോവിഡ് സമയത്ത് ഓക്സിജൻ ദൌർലഭ്യം നേരിടുന്ന സാഹചര്യത്തിൽ ഇത് വലിയ സഹായമാണ്. തിരുവനന്തപുരം ജില്ലയിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം കുറയുന്നത് ശുഭസൂചനയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 1,000 താഴെയാണ് ജില്ലയിലെ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം. തൃശൂർ ജില്ലയിൽ 10 താഴെയുള്ളവരിലും 60 മുകളിലുള്ളവരിലും രോഗം പടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഒക്ടോബർ 10 മുതൽ 21 വരെയുള്ള കണക്ക് പ്രകാരം ജില്ലയിൽ 692 കുട്ടികളാണ് രോഗബാധിതരായത്. 60 വയസ്സിന് മുകളിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 1238. കോഴിക്കോട് ജില്ലയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളിൽ 400 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഗർഭിണികളായ രോഗികൾക്ക് ആശുപത്രികളിൽ ചികിത്സ നിഷേധിക്കാതിരിക്കാൻ കർശന നിർദ്ദേശം നൽകി. ഗർഭിണികൾക്ക് കോവിഡ് നില കണക്കിലെടുക്കാതെ പ്രസവ ശുശ്രൂഷയും മതിയായ ചികിത്സയും ആശുപത്രികൾ നൽകണം. കോവിഡിന്റെ പേരിൽ ഗർഭിണികളെ ചില ആശുപത്രികളിൽ പ്രവേശിപ്പിക്കാതെ മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. പ്രസവാനന്തര ചികിത്സ, പ്രസവം എന്നിവയുൾപ്പെടെ എല്ലാ ആരോഗ്യ സംരക്ഷണ ക്രമീകരണങ്ങളും ഓരോ ആശുപത്രിയിലും ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം നൽകി.
പ്രതിദിന കോവിഡ് കേസ് കുറയുന്നുണ്ട് എങ്കിലും ആഘോഷങ്ങളിൽ നിയന്ത്രണം തുടരണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു.
കോവിഡ് വ്യാപനം കാട്ടുതീ പോലെയാണ്. തീ അല്പം ശമിക്കുന്നുവെന്നത് അടുത്ത കാട്ടിലേക്ക് തീ പടരുന്നതിനുള്ള അതിനു മുൻപുള്ള താൽക്കാലിക ശാന്തത മാത്രമാകാം. തീ പടരാനുള്ള സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്. കോവിഡ് വന്നുപോകുന്നതാണ് നല്ലതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പ്രബലമാകുന്നുണ്ട്. എന്നാൽ കോവിഡ് വിമുക്തി നേടിയാലും അവശതകൾ, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അവസ്ഥ നല്ലൊരു ശതമാനം രോഗികളിൽ കാണുന്നുണ്ട്. സാധാരണഗതിയിൽ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായെന്ന് ഉറപ്പുവരുത്തിയവരുടെ ശരീരത്തിൽ വൈറസുകൾ നിലനിൽക്കുന്നുണ്ടാകില്ലെങ്കിലും പലരിലും രോഗത്തിന്റെ ഭാഗമായി വൈറസ് ബാധയേറ്റ അവയവങ്ങൾ അവശത നേരിടാനുള്ള സാധ്യതയുണ്ട്. ശ്വാസകോശം, വൃക്കകൾ തുടങ്ങിയ അവയവങ്ങളിൽ കോവിഡ് ബാധ ഏൽപ്പിച്ച വ്യതിയാനങ്ങൾ പലപ്പോഴും കുറച്ചു കാലമെടുക്കും. അത്തരക്കാരിൽ ദീർഘകാലം നീണ്ടുനിൽക്കുന്ന ക്ഷീണവും ഹൃദ്രോഗ സാധ്യതകൾ കൂടുന്നതും മറ്റും കണ്ടുവരുന്നുണ്ട്. ചെറുതല്ലാത്ത 1% ആളുകളിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ സ്ഥിതിവിശേഷം കാണുന്നുണ്ട്. അതുകൊണ്ട് 10 ദിവസം കഴിഞ്ഞ് ടെസ്റ്റുകൾ നെഗറ്റീവായാലും 1 ആഴ്ച കൂടെ ക്വാറന്റൈൻ തുടരാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ആവശ്യത്തിന് വിശ്രമിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനും ഈ സമയം വിനിയോഗിക്കണം. അവശത നീണ്ടു നിൽക്കുന്നുവെന്ന് തോന്നുന്നവർ ഡോക്ടർമാരെ വിവരം ധരിപ്പിക്കാനും അവരുടെ ഉപദേശം സ്വീകരിക്കാനും തയ്യാറാകണം. ഹൈപ്പർ ടെൻഷൻ മുതലായ ദീർഘസ്ഥായിയായ രോഗങ്ങളുള്ളവർ കോവിഡിന് ശേഷം രോഗാവസ്ഥ മോശമാകാതെ ശ്രദ്ധിക്കാനുള്ള പ്രത്യേക കരുതലും കാണിക്കണം. ആവശ്യമായ വിശ്രമം നേടിയതിനു ശേഷം മാത്രമേ കായികാധ്വാനങ്ങളിൽ ഏർപ്പെടാൻ പാടുള്ളൂ. ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നവരും ഇക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. കോവിഡ് ബാധിച്ചവരിൽ ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ മലകയറുന്നതുപോലെയുള്ള കഠിനമായ പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാകും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉചിതമായ കാര്യം. വിജയദശമി ദിവസമാണ് തിങ്കളാഴ്ച. അന്ന് വിദ്യാരംഭ ചടങ്ങുകളുണ്ടാകും. അപ്പോൾ കുട്ടികളുടെ താല്പര്യവും ആരോഗ്യവും സംരക്ഷിക്കാനായി ഇത്തവണ വിദ്യാരംഭം വീടുകളിൽ തന്നെ നടത്തുന്നതാണ് ഉചിതം. എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ മാതാപിതാക്കളും വളരെ അടുത്ത ബന്ധുക്കളും വീടുകളിൽ നടക്കുന്ന എഴുത്തിനെഴുത്ത് ചടങ്ങുകളിൽ പങ്കെടുക്കാവൂ.
കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ എടുക്കാൻ ഇന്ന് ചേർന്ന LDF യോഗം തീരുമാനിച്ചു. 40 വർഷക്കാലം UDFനൊപ്പം നിന്ന ശേഷമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFൽ എത്തുന്നത്. അടുത്ത LDF യോഗത്തിൽ ജോസ് കെ മാണി പങ്കെടുക്കും. LDFലെ 11-ാമത്തെ ഘടകകക്ഷിയായാണ് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗത്തെ ഉൾപ്പെടുത്തുന്നത്. LDF കൺവീനർ എ വിജയരാഘവനാണ് വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്.
LDFന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് അവർ കാണിച്ച താൽപര്യം, അവരുടെ തീരുമാനം LDF അംഗീകരിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എം LDFന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുക.
IPLൽ രാജസ്ഥാനെ തോൽപ്പിച്ച ഹൈദരാബാദ് ടീം പോയിന്റ് ടേബിളിൽ 5-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 14 പോയിന്റുമായി ഡൽഹി ക്യാപിറ്റൽസ് ആണ് IPL പോയിന്റ് ടേബിളിൽ നിലവിൽ 1-ാം സ്ഥാനത്തുള്ളത്. 2-ാമതുള്ള ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനും 14 പോയിന്റ് വീതമാണുള്ളതെങ്കിലും ഡൽഹിക്കാണ് റൺ റേറ്റ് മികച്ചത്. മുംബൈ ഇന്ത്യൻസ് 12 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ 3-ാമതാണ്. 4-ാം സ്ഥാനത്തുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന് 10 പോയിന്റാണുള്ളത്. 5-ാം സ്ഥാനത്തുള്ള ഹൈദരാബാദ്, 6-ാം സ്ഥാനത്തുള്ള കിങ്സ് ഇലവൻ പഞ്ചാബ്, 7-ാമതുള്ള രാജസ്ഥാൻ റോയൽസ് എന്നീ 3 ടീമുകൾക്കും 8 പോയിന്റ് വീതമാണുള്ളത്. അവസാന സ്ഥാനത്തുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന് 10 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റ് മാത്രമാണ് നേടാൻ സാധിച്ചത്. 7 കളികൾ ചെന്നൈ ടീം തോറ്റപ്പോൾ 3 മത്സരത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത്. ഇന്ന് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസാണ് സ്കോർ ചെയ്തത്. രാജസ്ഥാൻ നിരയിൽ 26 പന്തിൽ നിന്ന് 3 ബൌണ്ടറിയും ഒരു സിക്സറും സഹിതം 36 റൺസെടുത്ത സഞ്ജു സാംസൺ ആണ് ടോപ് സ്കോറർ. തുടർന്നിറങ്ങിയ ഹൈദരാബാദ് സൺറൈസേഴ്സ് ടീമിനുവേണ്ടി ക്യാപ്റ്റൻ ഡേവിഡ് വാർണർ 4 റൺസെടുത്ത് പുറത്തായി. ഓപ്പണർ ജോണി ബെയ്സ്റ്റോ 7 പന്തിൽ 10 റൺസ് സ്കോർ ചെയ്തു. തുടർന്ന് ക്രീസിൽ ഒത്തുചേർന്ന മനീഷ് പാണ്ഡെയും വിജയ് ശങ്കറും ചേർന്നാണ് ഹൈദരാബാദിന് ജയം ഒരുക്കിയത്. മനീഷ് പാണ്ഡെ 47 പന്ത് അഭിമുഖീകരിച്ച 4 ബൌണ്ടറിയും 8 സിക്സറും സഹിതമാണ് പുറത്താകാതെ 83 റൺസെടുത്തത്. വിജയ് ശങ്കർ 51 പന്ത് നേരിട്ട് 6 ബൌണ്ടറി സഹിതം 52 റൺസുമായി മനീഷ് പാണ്ഡെയ്ക്കൊപ്പം ക്രീസിൽ നിലയുറപ്പിച്ചു. 8 വിക്കറ്റിനാണ് ഹൈദരാബാദ് സൺറൈസേഴ്സ് ടീം രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത്. ഐപിഎല്ലിൽ നാളത്തെ മത്സരം ചെന്നൈയും മുംബൈയും തമ്മിലാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. സ്റ്റേ വിത്ത് അസ്.